ப்ரைஸ் காட் எக்ஸ்பவுண்டிங் ஆன் த வே, வழியிலே பிரபோதனம். அப்போஸ்தல பிரவர்த்தி 8-ம் அத்தியாயத்தின்റെ 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്ക് ചിന്തിക്കാം. വഴിയിലെ പ്രബോധനം. ശുശ്രൂഷയുടെ നിയോഗങ്ങൾ ഓരോരുത്തരെയും പല സമയത്ത് പല വിധത്തിലാണ് ദൈവമേൽപ്പിക്കുന്നത്. പ്രബോധനം ആത്മനിയോഗത്തോടെ ചെയ്യേണ്ട ദൗത്യമാണ്. പ്രബോധനം നടത്തുമ്പോൾ കേൾക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വ്യക്തവും സ്ഫുടവും ലളിതവുമായ ഭാഷയിലായിരിക്കണം സംസാരിക്കേണ്ടത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇഫ് യു കാൻ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ്. ഡി എൽ മൂഡി ഒരിക്കൽ പതിവ് പോലെ ആരാധനയ്ക്ക് വിശുദ്ധ ദിവസമാണ് ആലയത്തിലെത്തി. അതിശക്തമായ മഴ കാരണം അന്നാരും വന്നിട്ടില്ലായിരുന്നു. തൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ അതിശക്തമായ പ്രേരണയാൽ അദ്ദേഹം പ്രസംഗപീഠത്തിൽ കയറി നിന്ന് വചനം പറയാൻ തുടങ്ങി. ഒടുവിൽ രക്ഷയ്ക്കായുള്ള ആഹ്വാനം ചെയ്തപ്പോൾ പുറകത്തിലത്തെ വാതിലിൽ കൂടി ഒരു വൃദ്ധനകത്ത് കടന്നു വന്ന് മുട്ടുകുത്തി. മഴ മൂലം അവിടെ ഒതുങ്ങി നിന്ന ഒരു യാചകനായിരുന്നു ആ വൃദ്ധൻ. മൂടിയുടെ ലളിതവും സൗമ്യവുമായ പരിശുദ്ധാത്മ പ്രേരണയോടുകൂടിയുള്ള വാക്കുകളാണ് ആ വൃദ്ധൻ്റെ രക്ഷയ്ക്കായി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത്. ആലയത്തിനകത്താണ് മൂടിയെ ദൈവം ഉപയോഗിച്ചതെങ്കിൽ ഫീലിപ്പോസിനെ ഉപയോഗിച്ചത് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നത് വഴിയിലാണ്. മറ്റൊരു നിലയിലായിരുന്നു, മറ്റൊരു വിധത്തിലായിരുന്നു. ആയിരങ്ങളോട് സുവിശേഷം പറയാനല്ല ഫിലിപ്പോസിനെ വിട്ടത്. മൂടിയെപ്പോലെ ആരുമില്ലാത്തടത്ത് പറഞ്ഞു, പക്ഷെ പുറത്തുനിന്ന് കേട്ടവൻ അകത്ത് കയറി. ഇതുപോലെ വഴിയിലൊരുത്തൻ വചനം വായിക്കുന്നു, അവനും മനസ്സിലാകുന്നില്ല, നീ അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ഈ ഭാഗം പഠിച്ചപ്പോഴേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്നോട് ദൈവം സംസാരിച്ച ഒരു കാര്യം, ഞാനും നിങ്ങളും വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മളെക്കാൾ മുമ്പേ മനസ്സിലാക്കുന്നവനാണ് ദൈവം. നീ ആഗ്രഹത്തോടെയാണ് വചനം വായിക്കുന്നതെങ്കിൽ തമ്പുരാൻ അതിൻ്റെ പൊരുള് നമുക്ക് തിരിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയമുണ്ടായാൽ ദൈവമേ എന്തുകൊണ്ടായി ഇതെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള കറക്റ്റ് വേദഭാഗം ദൈവം നമുക്ക് കാട്ടിത്തരും. അത്ര സർവശക്തനാണ്, സ്നേഹവാനാണ് നമ്മുടെ ദൈവം. നമ്മളിവിടെ വായിക്കുന്നത് ഒരു ഷണ്ണൻ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിൽ യാത്ര ചെയ്യുക തേരിൽ. ദൈവത്തിൻ്റെ ആത്മാവ് അവ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കുക എന്ന്. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നതാ കേട്ടത്. ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് എന്തെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ടായിരുന്നു ആ എത്യോപ്യൻ്റെ മറുപടി. അവൻ പറഞ്ഞത്, പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗത്തിൻ്റെ പൊരുൾ ഫിലിപ്പോസ് അവന് തിരിച്ചു കൊടുത്തു. ഈ പ്രവാചകർ ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തു. യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അപ്രകാരം അറിയിക്കുവാൻ തുടങ്ങി. വചനം ഒരാളുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ മാറ്റമുണ്ടാകും. അത് ആ ഷണ്ണൻ്റെ ഉള്ളിൽ സംഭവിച്ചു. അവരങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ഉള്ളിൽ മാറ്റം വന്നവൻ അങ്ങോട്ടാവശ്യപ്പെട്ടു, യജമാനനെ, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? പ്രൈസ് ദി ലോർഡ്. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിൽ ആവാം. അവൻ പറഞ്ഞ മറുപടി, യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വഴിയിൽ പ്രബോധനം നടത്തുവാൻ, വഴിയിൽ ദൈവത്തെക്കുറിച്ച് പറയുവാൻ നിന്നെ ഏൽപ്പിക്കുന്നത് ഒറ്റ ഒരാളെ ഉള്ളൽ. ആലയത്തിലായാലും വീട്ടിലായാലും വഴിയിലായാലും എവിടെയായാലും പ്രബോധനം ഏൽപ്പിക്കുന്നത് ഒറ്റ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നീ ശരിയായ രീതിയിൽ പരിശുദ്ധാത്മ പ്രേരണയോടെ സംസാരിച്ചാൽ ഒരുവനെ നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. മൂടി ചിന്തിച്ചത്, ദൈവമേ മഴക്കോൾ കാരണം ആള് വന്നില്ല, എന്നാൽ ഇന്നിനി ആരാധന വേണ്ട എന്ന് കണ്ട് അദ്ദേഹം പോയിരുന്നെങ്കിൽ ആ ഒരാത്മാവിനെ ദൈവത്തിന് നഷ്ടപ്പെടുമായിരുന്നു. നോക്കിക്കേ ദൈവത്തിൻ്റെ കരുണ. ഒരു അയാൾ വെറും ഒരു പാവപ്പെട്ട മനുഷ്യന, ഒരു ഭിക്ഷക്കാരന്, മഴ പേടിച്ച് കയറി നിന്നതാ ഇതിൻ്റെ വാതുക്കൽ. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം ലളിതമായ ഭാഷയിൽ അയാൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അയാളെ ആകർഷിച്ചു. ആ ആകർഷണ ശബ്ദമാണ് അയാളെ നിത്യതയിലേക്ക് അടുപ്പിച്ചത്. അതുപോലെ പ്രബോധനം പറയുവാൻ ഏൽപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, വചനം മറ്റുള്ളവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യത്തക്കവണ്ണം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസത്തോടെ വിളമ്പുവാൻ ഫിലിപ്പോസിനെ പോലെ എനിക്കും കൃപ തരണേയെന്ന് പ്രാർത്ഥനയോടെ വേണം ചെയ്യാൻ. ഫിലിപ്പോസ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ ഒരു അത്ഭുതം നടന്നു. ഫിലിപ്പോസിനെ കർത്താവിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ദൗത്യം കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ആ രഥത്തിലോ റോഡിലോ നിൽക്കേണ്ട കാര്യമില്ല, അവനെ എടുത്തുകൊണ്ടുപോയി. വേറെ വഴിയിൽ ഒരു പ്രബോധനം നാം കാണുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 13 മുതൽ 23 വരെയുള്ള ഭാഗത്ത്. വഴിയിൽ പ്രബോധനം നടത്തുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് എമൗസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരുടെ നടുവിലാണ്. രണ്ടു പേർ എമൗസിലേക്ക് പോകുക, യേശുവിൻ്റെ ക്രൂശീകരണവും അവന് ഗ്രാമത്തിൽ സ്ത്രീകൾ കലറയ്ക്ക് ചെന്നപ്പം കണ്ടില്ലെന്നും എല്ലാം അവർ പറഞ്ഞിങ്ങനെ പരസ്പരം പറഞ്ഞും തർക്കിച്ചും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. അവർ പോകയിൽ അവരോട് ചേർന്ന് നടക്കുന്ന ഒരാളെത്തി. യേശു ആയിരുന്നു അത്. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് യേശു നിരോധിച്ചിരുന്നു. അതുകൊണ്ട് ആരാണ് തങ്ങളുടെ കൂടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇതിനെക്കുറിച്ച് തർക്കിച്ച അവരെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിളിക്കുന്ന ഒരു വാക്കുണ്ട്, മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നുള്ള എല്ലാ തിരുവഴുത്തും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരുടെ കൂടെ നടന്നു. ഗ്രാമം അടുത്തപ്പോൾ യേശു മുമ്പോട്ട് നടക്കുന്ന ഭാവം കാണിച്ചു. പക്ഷേ അവർ ഞങ്ങളോട് കൂടെ രാപാർക്ക എന്ന് പറഞ്ഞു. ദൈവം നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. യേശു അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവരുടെ അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല, അവരോടി വേഗം തന്നെ എറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ കണ്ട ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് സാക്ഷിച്ചു. വഴിയിലെ പ്രബോധനം കേട്ട് വഴിയിൽ തന്നെ സാക്ഷികളായിത്തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. പ്രിയരെ, നമ്മുടെ ജീവിത വഴിയാത്രയിലും നമ്മോട് ചേർന്ന് നടക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് എന്നോടും നിന്നോടും ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു. നാമും അവൻ്റെ സാമീപ്യം ആഗ്രഹിച്ച് അവനോട് ചേർന്ന് നടക്കാം, അവനോട് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, നാല് ചിന്തകളെ ഞങ്ങൾക്കങ്ങ് തന്നു. വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന്, വഴിയിൽ നിരാശ വന്ന് നശിച്ചു പോകാതെ എങ്ങനെ രക്ഷപ്പെടണമെന്ന്, വഴിയിൽ വിജയം പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന്, വഴിയിലെ പ്രബോധനം കേട്ട് രക്ഷപ്പെടേണ്ടുന്നത് എങ്ങനെയെന്ന് ഒക്കെ ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തന്നല്ലോ. ആ സ്നേഹത്തിനായിട്ട് സ്തോത്രം. വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളുടെ ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതൊന്നും ഞങ്ങളെ നിരാശയിലാക്കാതെ പൂർണ്ണ പ്രത്യാശയോടും വിശ്വാസത്തോടും നിത്യതയിലാക്കി ഈ ലോകത്തിൽ എത്ര പേർക്ക് സുവിശേഷം വിളമ്പിക്കൊടുക്കാൻ കഴിയുമോ അത്രയും വിളമ്പുവാൻ തക്കോണം ഞങ്ങളെയും ഒരുക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കട്ടെ, കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ തന്ന ഈ വിഷയങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മലയാളം ബൈബിൾ സ്റ്റഡി .com.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. പ്രൈസ്.